നമ്മുടെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഗസൽ എന്ന മൂവിയിലെ പാട്ടുകളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതിലെ എല്ലാ പാട്ടുകളും മനോഹരമായിരുന്നു. അപ്പം അതിലെ നമ്മൾ ഓരോ പാട്ടുകൾ നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞ് സംസാരിക്കുകയുണ്ടായി. അതേപോലെ തന്നെ എല്ലാ ഗാനങ്ങളും മനോഹരമായ മറ്റൊരു, എന്നാൽ ഇതൊരു സിനിമയല്ല, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശരിക്കും ഇതൊരു സിനിമയല്ല, ലൈറ്റ് മ്യൂസിക്സിൻ്റെ ഒരു കളക്ഷൻ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ദാസേട്ടൻ ഇറക്കിയിരുന്നു. അതിന് അതിനകത്ത് പാട്ടുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മനോഹരമായിട്ടുള്ള ഒരു പാട്ടുകളാണ്. ഈ പാട്ടുകൾ ശരിക്കും ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. അന്ന് എൻ്റെ ബാപ്പയൊക്കെ എനിക്ക് പാടി തന്നിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്കറിയില്ലായിരുന്നു ഇതൊരു സിനിമയിലെ ഗാനമാണോ അല്ലയോ എന്നുള്ളത് അറിയില്ലായിരുന്നു. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്യാനൊരു അവസരം കിട്ടിയപ്പോൾ അവിടെ വെച്ചിട്ടാണ് ശരിക്കും ഈ ഇതൊരു സിനിമാ ഗാനം അല്ല, ഇതൊരു കാസറ്റ്, ലൈറ്റ് മ്യൂസിക്കിൻ്റെ കാസറ്റുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഗാനങ്ങളാണെന്ന് അറിയുന്നത് ശരിക്കും അപ്പോഴാണ്. ശരിക്കും അതിലെ എല്ലാ പാട്ടുകളും മനോഹരമാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും അതിലെ രണ്ട് വരികൾ, അതായത് രണ്ട് ഗാനങ്ങൾ ഞാൻ പറയാം. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം എന്ന് പറയുന്നത് ശരത് പൂർണിമായാമിനിൽ ശാന്തമായ തടാകങ്ങളിൽ. ആ ഗാനം എന്ന് പറയുന്നത് ഭയങ്കര ഒരു മനോഹരമായ ഗാനമാണ്. അതിൻ്റെ വരികളാണെങ്കിലും അതിൻ്റെ ഈണമാണെങ്കിലും ദാസേട്ടൻ പാടിയതാണെങ്കിലൊക്കെ തന്നെ ഭയങ്കര രസമാണ് കേൾക്കാൻ തന്നെ. അതേപോലെ തന്നെ നല്ലൊരു ഗാനമാണ് ആധരം മധുരം ഓ മലാളേ, അതിലും മധുരം അനുരാഗം. ആധരം മധുരം, ആ ഗാനം ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീല് തരുന്ന, നമുക്ക് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഒരു ഗാനമാണ്. അതിലെ വേറൊരു ഗാനം എനിക്കിഷ്ടമുള്ളൊരു ഗാനം നീലാംബരപ്പൂക്കൾ കോരണം ചാർത്തുന്ന നീലത്തഴച്ചുരുൾ വേണി നിൻ്റെ പ്രണയ സാമ്രാജ്യത്തിൻ തടങ്കൽ പാളയത്തിൽ തുറുങ്കിലടക്കും എന്നെ സ്വതന്ത്രനാക്കൂ എന്നെ സ്വന്തമാക്കൂ. വരികളൊക്കെ തന്നെ ഭയങ്കര അന്നത്തെ കാലത്തെ പ്രത്യേകതകളാണ്. അതായത് വരികളൊക്കെ ഭയങ്കര കാവ്യാത്മകമായ വരികളായിരിക്കും. അന്ന് ശരിക്കും ഒരു കോമ്പറ്റീഷനായിരുന്നു. അതായത് വരികൾ എഴുതുന്ന ആൾ കവി ഒരു കോമ്പറ്റീഷനിലായിരിക്കും, ഏറ്റവും മികച്ച വരികളായിരിക്കണം ഓരോ ഗാനത്തിലും എന്നുള്ളത്. എന്നാൽ ഇത് വെച്ചിട്ട് കമ്പോസ് ചെയ്യുന്ന ആൾ, അതായത് മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടർ, അയാളൊരു കോമ്പറ്റീഷനിലായിരിക്കും. കാരണം കഴിഞ്ഞ പാട്ടുകളെക്കാളല്ല ഇതുവരെ കേട്ട പാട്ടുകളെക്കാളൊക്കെ മനോഹരമായ വരികൾ ഈണമായിരിക്കണം ഇനിയുള്ള പാട്ടുകളുടെ എന്നുള്ള രീതിയിൽ അവിടെ ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും അവർ തമ്മിൽ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പാട്ട് പാടാനായിട്ട് ദാസേട്ടൻ അല്ലെങ്കിൽ പി ജയചന്ദ്രൻ അതേപോലുള്ള ഒരുപാട് അനശ്വര ഗായകരുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അവർ വേറെ ഒരു കോമ്പറ്റീഷനാണ്. ഈ പാട്ട് ഇപ്പോൾ ഞാൻ പാടുന്നത് പോലെ പിന്നൊരു മനുഷ്യന് പാടാൻ പറ്റില്ല, പാടരുത് എന്നുള്ള രീതിയിലാണ് അവിടെ ഒരു കോമ്പറ്റീഷൻ. അപ്പോൾ ഭയങ്കര ഒരു കോമ്പറ്റീഷനായിരിക്കും. അതിനകത്ത് എല്ലാ ഗാനങ്ങളും മനോഹരമാക്കണം എന്നൊക്കെ ഒരു പ്രത്യേക കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് സിനിമകൾ അങ്ങനെയുണ്ട് പണ്ടത്തെ. അപ്പം ഇതിനകത്ത് അതുപോലെ എനിക്കിഷ്ടപ്പെട്ട വേറൊരു ഗാനമാണ്
തങ്കശ്ശേരി വിളക്കുമാടം നാനനന്നാന.
അത് നല്ലൊരു ഗാനമാണ്. അതേപോലെ തന്നെ
ക്ഷേത്രത്തിലേക്കോ നാനാനന്നാന.
അത് ഭയങ്കര ലോയിലാണ്, ശരിക്കും പറഞ്ഞാൽ പാടാനൊന്നും പറ്റത്തില്ല, അത്രയും ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് ആ പാട്ടിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. ഒരിക്കലും ട്രൈ ചെയ്യരുതാരും, അത്ര ബുദ്ധിമുട്ടാണ് ആ പാട്ട്. അതേപോലെ തന്നെ
ചിറകുള്ള ചിരി പൊട്ടി ചിതറി നാനാനാന ചിലമ്പു ചാർത്തി നാനാനാനാനാന നാനാനാന താരാട്ട്.
അങ്ങനെയൊക്കെ ഉള്ളൊരു ഗാനമുണ്ട്. അതും സൂപ്പർ, ഒരു അടിപൊളി ഗാനമാണ്. വേറെയുണ്ട് ഒത്തുകല്ലിനരികിൽ ആ ഗാനം നീലാംബരപ്പൂക്കൾ. നീലാംബരപ്പൂക്കൾ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? സ്വയപ്രഭ, ആ അത് ഭയങ്കര ഒരു, ശരിക്കും പറഞ്ഞാൽ അതേപോലത്തെ ഒരു ഗാനമാണ്. പണ്ട് നമ്മുടെ ലാലേട്ടനും ശ്രീനിവാസേട്ടനും കൂടെയൊക്കെ അഭിനയിച്ച ചില സിനിമയിലെ ഗാനങ്ങളുണ്ട്, പഴയ നാടോടി കാറ്റ് പോലുള്ള സിനിമകളിലെ ഗാനങ്ങളൊക്കെ ഭയങ്കര മനോഹരമായ ഗാനങ്ങളുണ്ട്. അതേപോലത്തെ ഒരു സംഭവമാണ് ഈ
സ്വയപ്രഭേ സ്വർണപ്രഭേ
അത് ഭയങ്കര ഒരു അസാധ്യ കമ്പോസിംഗ് ആണ്. എനിക്ക് ശരിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് മറ്റേ പൊന്മുട്ടയിടുന്ന താറാവിലെ തീലൊതുക്കി ആ പാട്ട്, പിന്നെ അതേപോലെ വേറൊരു ഗാനം ഓർമ്മ വന്നു, മറന്നുപോയി പെട്ടെന്ന്. അപ്പോൾ അത്രയും മനോഹരമായ ഗാനങ്ങളാണ് ശരിക്കും ഈ ഒരു കാസറ്റിനകത്തുള്ളത്. അന്ന് കാസറ്റായിരുന്നല്ലോ, അപ്പോൾ ആ കാസറ്റിനകത്ത് ഈ ഗാനങ്ങൾ എല്ലാം തന്നെ ഒന്നിലൊന്നും മെച്ചപ്പെട്ട അടിപൊളി ഗാനങ്ങളായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടുകളൊക്കെ സിനിമയിലായിരുന്നെങ്കിൽ എത്ര മനോഹരമായ സൂപ്പർ ഹിറ്റുകളാണ് ഒരുപാട്. എനിക്കൊന്ന് ഇതിലും കൂടുതൽ ആളുകൾക്ക് ഈ പാട്ടുകൾ അറിഞ്ഞേനെ എന്ന് തോന്നാറുണ്ട്. പക്ഷേ അന്നത്തെ കാലത്തെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും, എന്നെപ്പോലെയുള്ള കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാത്തതുണ്ടായിരുന്നുള്ളൂ. ഞാനൊരു അന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ഞാൻ ന്യൂ ജനറേഷനാണ്, ഇപ്പോൾ 30 കഴിഞ്ഞെങ്കിലും. അപ്പോൾ ഈ ഗാനങ്ങളൊക്കെ സിനിമയിൽ വന്നിരുന്നെങ്കിൽ, ആരെങ്കിലുമൊക്കെ അഭിനയിച്ചിരുന്നെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആയിട്ട് കാണാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പാട്ടുകളൊക്കെ സ്പോട്ടിഫൈയിൽ അവൈലബിൾ ആണ്. ഹൃദയാഞ്ജലി എന്നുള്ള ഒരു എന്താ പറയുക ആൽബമാണ്, അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. ഞാൻ സ്പോട്ടിഫൈയിലാണ് കേൾക്കാറ് ഇപ്പോൾ ഈ ഗാനങ്ങളൊക്കെ തന്നെ. അപ്പം ഈ ഒരു എന്താ പറയുക ഇന്നത്തെ ഈ ഗാനങ്ങളെക്കുറിച്ചുള്ളൊരു എപ്പിസോഡായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെന്നറിയില്ല, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാര്യമായിട്ടൊക്കെ ഇതൊക്കെയുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ അത് വേറെ വിഷയം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതേപോലെ സിനിമാ ഗാനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഗാനങ്ങളെക്കുറിച്ച് പൊതുവെയായിട്ടുള്ള കാര്യങ്ങളുടെ എപ്പിസോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അറിയിക്കണം. പിന്നെ അതല്ലാതെ തന്നെ നമ്മുടെ റെഗുലറായിട്ട് നമ്മുടെ യൂട്യൂബും ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്ന കണ്ടൻറ്റുകളുടെ അതിനെക്കുറിച്ചുള്ള പോഡ്കാസ്റ്റുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റെഗുലറായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്തൊരു സൂപ്പർ എപ്പിസോഡായിട്ട്, നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം. അപ്പോഴത്തേക്കും ഈ കഥപ്പൊക്കെ മാറും തോന്നുന്നു. എന്തായാലും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.